ഇത് SBS റേഡിയോ മലയാളം.
നമസ്കാരം, ശ്രീ മനോജ് കെ ജയൻ വീണ്ടും ഒരിക്കൽ കൂടി ഓസ്ട്രേലിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും താങ്കൾക്ക് സ്വാഗതം.
നമസ്കാരം, നമസ്കാരം, താങ്ക് യു. SBS-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും ബിലേറ്റഡ് ഈസ്റ്റർ വിഷു ആശംസകൾ. ഒരുപാട് സന്തോഷം. ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഈ ലോകമെമ്പാടുമുള്ള വിദേശികൾ വരാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഓസ്ട്രേലിയ. ഇവിടെ വീണ്ടും വരാൻ കഴിഞ്ഞു, അതും പ്രസിഡന്റ്. താങ്ക് യു.
എനിക്ക് തോന്നിയ യാത്രയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് തന്നെ ആദ്യം ചോദിക്കാൻ തോന്നുന്നു. കാരണം സാധാരണ നമ്മുടെ നടന്മാരൊക്കെ കൂടുതൽ സ്റ്റേജ് ഷോകളും മറ്റുമായിട്ടാണ് ഒരുപാട് വിദേശത്തേക്ക് പോകുന്നത്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഒറ്റയ്ക്ക് കൂടുതൽ പോകുന്ന ഒരാളാണ് താങ്കൾ, തോന്നുന്നല്ലേ?
അതെ, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്റെ ഒരു ഗുട്ടൻസ് എന്താണ്, കാരണം ഞാൻ ഈ ഇടയ്ക്ക് ഒന്ന് രണ്ടു പേരോട് പറഞ്ഞു ഇങ്ങനെ എന്നോട് ഇപ്പൊ ഓസ്ട്രേലിയ പോകുന്ന ഇപ്പൊ ഒരുപാട് പേര് ചോദിക്കുന്നു ആരെ സ്റ്റാർ ഷോ ആണോ, ആരൊക്കെ ഉണ്ട് കൂടെ. ആരും ഇല്ല എന്റെ കൂടെ, ഞാൻ ഒരു ഫംഗ്ഷൻ ചീഫ് ഗസ്റ്റ് ആയിട്ട് പോയാൽ. അപ്പോഴാണ് ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത്. എന്നാ ഇവർ തന്നെ ഒറ്റയ്ക്ക് ഇത്രയും ദൂരം ഓസ്ട്രേലിയ പോലെ ഇത്രയും ഒരു ലോങ്സ്റ്റ് ഡെസ്റ്റിനേഷനിലെ, അതും ഇത്രയും കോസ്റ്റ്ലിസ്റ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷനിലേക്ക് നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും അത് ഓണർ ചെയ്യപ്പെടുകയാണ്. നമ്മുടെ വാക്കുകൾ കേൾക്കാനോ അല്ലെങ്കിൽ പാട്ടുകാരൻ അല്ലെങ്കിൽ പാട്ടുകാരന്റെ കുടുംബത്തിലെ അംഗമാണെങ്കിൽ പോലും ഞാനൊരു പാട്ട് പാടുന്നതുകൊണ്ടാണോ ഇനി എന്താന്ന് എന്റെ രഹസ്യം എനിക്കറിയാം.
തീർച്ചയായും. എന്തായാലും നമുക്ക് സിനിമയിലേക്ക് തന്നെ ഒന്ന് പോകാൻ തോന്നുന്നു. മനോജ് കെ ജയൻ എന്ന അഭിനേതാവ് സിനിമയിലെത്തിയിട്ടിപ്പോ 30 വർഷം തികഞ്ഞിരിക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നുന്നു അത്രയും
അടുത്ത വർഷം 30 വർഷം ശരിക്കും
30 ആവുകയാണ്. എന്തായാലും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്മാരൊക്കെ 30 വർഷം പൂർത്തിയാകുക എന്ന് പറഞ്ഞാൽ വലിയൊരു ആഘോഷമായിട്ട് മോഹൻലാൽ ഉൾപ്പെടെയുള്ള നടന്മാർ പറഞ്ഞിട്ടുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നുന്നുണ്ട് 30 വർഷമായി ഈ ഫീൽഡിൽ നിൽക്കുകയാണ്, അതോ ഇപ്പോഴും വളരെ ചെറുപ്പമായിട്ടാണോ സ്വയം ഫീൽ ചെയ്യുന്നത്?
ഞാൻ ഒരിക്കലും തിരിഞ്ഞു നോക്കാറില്ല ഈ ഒരു കാര്യത്തിൽ മാത്രം. വന്ന വഴി തിരിച്ചറിയണം എന്ന് നമ്മൾ പറയുന്ന ഒരു തത്വം മറ്റു പല കാര്യങ്ങളിലും ഞാൻ നോക്കും. പക്ഷെ ഒരിക്കലും ഞാൻ വന്നത് 30 വർഷമായി, സിനിമയിൽ വന്നിട്ട് 30 വർഷമായി, അതിന്റെ ഒരു ചെറിയ തലക്കനം വരെ തലക്കി കയറുക അല്ലെങ്കിൽ അത്തരം ഒരു ബിഹേവിയർ മറ്റുള്ളവർ കാണിക്കുക അതൊന്നുമില്ല. ഞാനിപ്പോഴും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൊവിനോ തോമസിന്റെ സിനിമയാണ്. ടൊവിനോ തോമസിന്റെ സിനിമയിലേക്ക് പുള്ളിയാണ് ഇപ്പോഴത്തെ ഒരു പുതിയ ഹരമാണ് മലയാളത്തിൽ, ടൊവിനോ തോമസ് യങ്സ്റ്റേഴ്സിൽ. അപ്പം അവരുടെ സെറ്റിൽ ചെല്ലുമ്പോൾ അവരുടെ കൂടെ ടൊവിനോ തോമസിന്റെ കൂടെ ഇപ്പൊ ഈ ഇടയ്ക്ക് വന്ന ഒരു ആക്ടറായിട്ട് ഞാൻ അവരോട് കൂടുകയുള്ളൂ മാനസികമായിട്ട്. ഞാനൊരിക്കലും ഞാൻ 30 വർഷമായിട്ട് മലയാള സിനിമയിലുള്ള ആളാണ്, 2-3 പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആളാണ്, അല്ലെങ്കിൽ മറ്റുള്ള അവാർഡ് കിട്ടിയ ആളാണ്, അങ്ങനെയുള്ള ഒരു കാര്യം ഞാൻ മനസ്സിൽ കരുതാറില്ല. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിൽ പോകാറുമില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ ഇത്തരം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ ട്രെൻഡിലുള്ള സിനിമകളിലും സഹകരിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു.
തുടക്ക കാലഘട്ടങ്ങളിൽ ഇപ്പോ മനോജ് കെ ജയൻ എന്ന നടന്റെ തുടക്ക കാലഘട്ടങ്ങളിൽ കൂടുതൽ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ഇപ്പോ വെങ്കലമായാലും ചമയമായാലും സർഗമായാലും എല്ലാം വളരെ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോഴേക്ക് വന്നപ്പോൾ കുറച്ചുകൂടി ഒരു കുട്ടിക്കളിയായാലും അല്ലെങ്കിൽ സീനിയേഴ്സിലേക്ക് കഥാപാത്രം നോക്കുകയാണെങ്കിൽ വളരെയധികം ഒരു രസകരമായ കഥാപാത്രങ്ങളാണ്. പ്രായത്തിന്റെ തിരിച്ചുള്ള യാത്രയായിരുന്നു കൂടുതൽ ഇപ്പോൾ അഭിനയ കരിയറിലുള്ളത്.
ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഞാൻ സിനിമ വന്നപ്പോൾ പെരുന്തച്ഛൻ വന്നു, വളരെ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ, ഒരു ക്ലാസി ക്യാരക്ടർ, ക്ലാസി ഫിലിം, MT വാസു എന്നാണ് സ്ക്രിപ്റ്റ്. അപ്പം അങ്ങനെ ഒരു സിനിമയിലൂടെ വന്നപ്പോൾ പെട്ടെന്ന് അതിൽ നിന്ന് എനിക്ക് വിളി വന്ന സർഗത്തിലേക്ക് ഹരിഹരൻ സാർ എന്നെ വിളിച്ചത്. അപ്പൊ അങ്ങനെ ഓരോ കണക്ഷനാണിത്. MT സാറിന്റെ സ്ക്രിപ്റ്റിൽ വന്ന ഒരു നടൻ എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചു, ഹരിഹരൻ സാർ ശ്രദ്ധിച്ചു, ഉടനെ ഹരിഹരൻ സാറിനെ സർഗത്തിലേക്ക് ക്ഷണിക്കുന്നു, സർഗം ഞാൻ ചെയ്യുന്നു. സർഗം കഴിഞ്ഞപ്പോൾ ഉടനെ ഭരതേട്ടന്റെ പോലുള്ള ലെജൻഡറി ആയിട്ടുള്ള ഡയറക്ടറെ ശ്രദ്ധിക്കുന്നു, അവര് വെങ്കലം ചമയം പോലുള്ള സിനിമ. ഇങ്ങനെ ഒരു കണക്ഷനാണ്, അങ്ങനെ കണക്ഷൻ വന്നാണ് എനിക്ക് വേറൊരു. പക്ഷെ ചമയം എന്റെ ഒരു വഴിത്തിരിവായിരുന്നു. ആദ്യം ഇപ്പൊ പറഞ്ഞ പോലെ സർഗവും പെരുന്തച്ചനും അല്ലെങ്കിൽ വളയും ഇങ്ങനെയുള്ള ക്യാരക്ടറൊക്കെ കഴിഞ്ഞപ്പോൾ ചമയത്തിലെത്തിയപ്പോൾ എന്നെ ഒന്ന് സടകുടഞ്ഞ് എഴുന്നേപ്പിച്ചു. എന്നിലെ ഒരു ഒരു ഫ്ലെക്സിബിലിറ്റി എന്താണെന്ന് തിരിച്ചറിയിപ്പിച്ചത് ഭരതേട്ടനാണ്. കാരണം എന്നത് അന്തികടപ്പുറത്തുള്ള ഒരു ഒറ്റ സോങ് മതി. ഞാൻ എന്നെ ഈ കുട്ടനമ്പരാൻ എന്നുള്ള ടിപ്പിക്കൽ ഒരു പെക്യൂലിയർ ഒരു പാതയിലൂടെ സഞ്ചരിച്ച ഒരു കഥാപാത്രം, അല്ലെങ്കിൽ കഥാപാത്ര സൃഷ്ടി, ഒരു നടൻ പെട്ടെന്ന് അതിൽ നിന്ന് മാറി ഒരു വളരെ ഫ്രീ ആയിട്ട് ഫ്രീ ബേർഡ് ആയിട്ട് കടപ്പുറത്തൂടെ അടിച്ചു പൊളിച്ച് നടക്കുന്ന, കള്ളും കുടിച്ച് തേരാപ്പാര ഇറക്കുന്ന, തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന, വള്ളം തുഴയുന്ന, അല്ലെങ്കിൽ അന്തികടപ്പുറത്തുള്ള പാട്ട് പാടി കള്ളും കുടിച്ച് ഉന്മതിച്ച് നടക്കുന്ന ഒരുത്തനായിട്ട് മാറ്റിയപ്പോൾ എന്നിലെ ഒരു നടനെ ഒന്ന് 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 പൊട്ടിച്ചെടുത്തു. ആ ഒരു ഇമേജ് പൊട്ടിച്ച് എന്നെ പലതരത്തിലുള്ള കഥാപാത്രങ്ങളിലേക്ക് തിരിക്കാനുള്ള ഒരു വഴി ഒരുക്കി തന്ന പരതേടുന്നതാണ്. അപ്പൊ പിന്നെ അതിനുശേഷമുള്ള പയ്യെ ഞാൻ വളരെ വേറിട്ട കഥാപാത്രങ്ങളിലൂടെ മാറി മാറി മാറി. പക്ഷേ ഹ്യൂമർ ക്യാരക്ടറുള്ള പക്കാ ഹ്യൂമർ ആയിട്ടുള്ള കഥാപാത്രം വന്നത് സീനിയേഴ്സാണ്. അപ്പൊ അതിനുശേഷം ഈ പറഞ്ഞ തട്ടത്തിൽ മറിയത്തും മല്ലു സിംഗും അല്ലെങ്കിൽ നേരം പോലുള്ള തമാശ സിനിമകളിലൂടെ എനിക്ക് വേറൊരു ഇമേജും വന്നു. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമാണ്. ഈ അക്കാലത്തുള്ള എല്ലാ ഇന്റർവ്യൂവിലും എന്നോട് ചോദിക്കുന്നത് പണ്ടൊക്കെ എന്താണ് സാഹസിക രസപ്രധാനമായ സിനിമകൾ വരാ. അവസരം വരുന്നില്ല. അവസരം വരാത്തിന്റെ കാര്യം ആൾക്കാർ ഇങ്ങനെ പ്രത്യേക ചട്ടക്കൂട്ടിൽ നമ്മൾ ഇടുന്നതുകൊണ്ടാണ്. അതിനെ പൊളിച്ചെടുക്കാൻ തയ്യാറാവുന്ന ഒരു സംവിധായകനും സ്ക്രിപ്റ്റ് ഉണ്ടാവുമ്പോഴാണ് ഒരു നടൻ മാറുന്നത്. അപ്പൊ അതാണ് അത് സീനിയേഴ്സിലൂടെ സംഭവിച്ചത്.
അതെ, തീർച്ചയായും. പക്ഷെ അന്ന് ആ ഒരു കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു സിനിമകളൊക്കെ അവതരിപ്പിക്കുമ്പോൾ അന്ന് കൂടുതലായി ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്കുള്ള യാത്രയിലായിരുന്നു മനോജ് കെ ജയൻ. ഒരുപാട് പേർ ചോദിച്ചിട്ടുള്ള ചോദ്യമായിരിക്കും ഒരു പക്ഷെ, എങ്കിൽ പോലും ഞാൻ ചോദിക്കുകയാണ്, എവിടെ വെച്ചാണ് ആ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്കുള്ള വഴി തെറ്റിപ്പോയത്, നഷ്ടപ്പെട്ടു പോയത്?
ഞാൻ അത് എന്നിൽ ആൾക്കാർ വിശ്വസിച്ചിരുന്ന ഒരു ഇമേജ് ആയിരുന്നു. ഒരിക്കലും ഞാൻ പേഴ്സണലി എന്റെ മനസ്സുകൊണ്ട് ഒരിക്കലും ഞാൻ സൂപ്പർ സ്റ്റാർ ആവണം എന്നുള്ള തീരുമാനത്തിൽ അതിനുവേണ്ട സിനിമകളോ അതിനുവേണ്ടിയുള്ള കോക്കസുകളോ അതിനുവേണ്ടിയുള്ള പൊളിറ്റിക്സോ ഒന്നും എന്റെ ഭാഗത്തു നിന്നില്ലായിരുന്നു. ഞാൻ ഒരു നല്ല ആക്ടർ ആവണം എന്നുള്ള മാത്രം ഒരു ധാരണയിൽ പോയി. ആൾക്കാർ എന്നെ കുറിച്ച് കൂടുതൽ ഒരു കോൺഫിഡൻസിൽ എടുത്തു എന്നുള്ളതാണ് അതിനകത്ത് സംഭവിച്ചത്, അല്ലെങ്കിൽ പത്രങ്ങളും. ഞാൻ പേഴ്സണലി എനിക്ക് സർഗം പോലുള്ള അല്ലെങ്കിൽ ചമയം പോലുള്ള വേറിട്ട കഥാപാത്രങ്ങളിലൂടെ ഇന്നും മലയാള സിനിമ നിൽക്കണമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിരുന്നുള്ളൂ. പക്ഷെ ആ കാലത്ത് പല പത്രങ്ങളും അടുത്ത സൂപ്പർ സ്റ്റാർമാർ നിഷ്കരിച്ചേരാണെന്നൊക്കെ പല എഴുതി ഞാൻ കണ്ടു. അപ്പോഴൊക്കെ ഞാൻ പേടിക്കുകയാണ്, അയ്യോ ഞാനിങ്ങനെയൊന്നും കരുതിയിട്ടില്ലല്ലോ, എന്തിനാണ് ഇവരിങ്ങനെ എഴുതുന്നത് എന്നുള്ള ധാരണയായിരുന്നു എനിക്ക്. ഒരിക്കലും ഞാൻ ആ ഒരു ട്രാക്കിൽ പോകാൻ ശ്രമിച്ചിട്ടില്ല, എനിക്കതിനുള്ള കഴിവില്ല. കാരണം സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ആവണം എന്ന് വെച്ചാൽ അതിനൊരുപാട് കടമ്പകളുണ്ട്, അതിനൊരുപാട് ചുറ്റുവട്ടങ്ങളുണ്ട്, അതിനൊരുപാട് കാര്യമായ ഒരുപാട് കാര്യങ്ങൾ നമ്മളുണ്ട്. നമ്മൾ വെറും അഭിനയിക്കുക, നമ്മൾ അങ്ങനെയുള്ള ക്യാരക്ടർ ചൂസ് ചെയ്യുക, നമ്മൾ തകർക്കുക എന്നുള്ളതല്ലാതെ അതിന് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും ഇങ്ങനെ കൈപ്പിടിയിലാക്കാനുള്ള ഒരു കഴിവുള്ള ആളല്ല ഞാൻ. ഞാൻ വളരെ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളാണ്. ബേസിക്കലി വളരെ ഉൾവലിയിൽ എനിക്ക് കുട്ടിക്കാലം പോലെ ഉണ്ട്. അങ്ങനെ ഒരാൾക്ക് ഒരിക്കലും ഒരു സൂപ്പർ സ്റ്റാർ ഡമ്പിലേക്ക് വരാൻ പറ്റുമെന്ന് തോന്നില്ല.
ഒരു പക്ഷേ താങ്കൾ പറഞ്ഞതിൽ അറിയാതെങ്കിലും പുറത്തേക്ക് വന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ആദ്യം ഘട്ടത്തിൽ താങ്കൾ പറഞ്ഞു ഞാനൊരു കോക്കസിലോ ഒന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ഒരു പക്ഷേ ഒരു മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാർ ആവണമെങ്കിൽ ബോധപൂർവമായ അതിനൊരു ശ്രമം ആവശ്യമാണ് എന്നാണോ താങ്കളുടെ വാക്കുകളിൽ ഞാൻ മനസ്സിലാക്കേണ്ടത്?
തീർച്ചയായും വേണം, തീർച്ചയായും വേണം. അതിന് നമുക്ക് വേണ്ടി കുറെ സംവിധായകരുണ്ടാവണം. അതിനെന്ത് വേണം, നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണം. എല്ലാവരുമായിട്ടും എപ്പോഴും വിളിക്കുകയും കാര്യങ്ങളും അവരുമായിട്ട് പാർട്ടി കാര്യങ്ങളും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അത് മോശം കാര്യങ്ങളായതുകൊണ്ട് ഞാൻ മാറിയിരിക്കുന്നില്ല. എന്റെ പേഴ്സണൽ, ഞാൻ പേഴ്സണലി അങ്ങനെ ഒരു ക്യാരക്ടറാണ്. ഞാൻ ഒരിക്കലും ഒരു ഇടിച്ചുകയറ്റത്തിലും എനിക്ക് താല്പര്യമില്ല. അത് മനഃപൂർവ്വമല്ല, അത് ജാടകൊണ്ടല്ല, എന്റെ ഒരു പേഴ്സണൽ ജന്മനാകൊണ്ട് സ്വഭാവമാണ്. അപ്പൊ അങ്ങനെ ഉൾവലിയിലുള്ള ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് പറ്റുന്നില്ല. ഇപ്പം നിങ്ങളെല്ലാം ഇപ്പൊ മമ്മൂക്കയിൽ ലാലേട്ടനെയും ഒക്കെ എടുത്തു നോക്കിക്കോളും. മമ്മൂക്കായിക്ക് ആദ്യകാലം മുതലേ എം പി സാറിന്റെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഫാസില് അല്ലെങ്കിൽ ജോഷിയേട്ടന്റെ ഭയങ്കര സപ്പോർട്ട് ഉണ്ടായി. അദ്ദേഹമൊക്കെ ഭയങ്കരമായിട്ട് അവരെയൊക്കെ അതിന് വേണ്ടി അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് സിനിമകൾ. അതുപോലെ ലാലേട്ടന്റെ പ്രിയദർശന്റെ ഒരു വലിയ സപ്പോർട്ട്, സുരേഷ് ഗോപിക്ക് ഷാജി കൈലാസിന്റെ വലിയ, ഇതൊക്കെ ഇങ്ങനെ ഒരു അതൊരു കണക്ഷനാണ്, അതൊരു കൂട്ടുകെട്ടാണ്. അത് ഏറ്റവും നല്ലതാണ്. അവർക്ക് അതുകൊണ്ട് ഏറ്റവും വലിയ ഗുണങ്ങളെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു കൂട്ടുകെട്ട് എന്റെ ഭാഗത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാനിപ്പോൾ ചെയ്യുന്നത് ഹരിഹരന്റെ സിനിമയാണെങ്കിൽ, ഹരൻ സാറിന്റെ സിനിമയാണെങ്കിൽ, ഞാൻ നസീറിന് ഭരതേട്ടന്റെ സിനിമയാണ്, അത് ജയരാജിന്റെ സിനിമയായിരുന്നു, അന്ന സിബി മരണിന്റെ സിനിമയായിരുന്നു, കമലിന്റെ സിനിമയായിരുന്നു. ഇങ്ങനെയായിരുന്നു എന്റെ ഞാൻ വന്നപ്പോഴുള്ള പോക്ക്. എനിക്ക് സ്ഥിരമായിട്ട് എന്നെ ഒരു സംവിധായകൻ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യാനോ, സ്ഥിരമായിട്ട് അടുത്തടുത്ത പടങ്ങളിൽ വിളിക്കാനോ, അവരെനിക്ക് വേണ്ടി കൂടുതൽ ഇമേജുകളുള്ള ക്യാരക്ടർ ഉണ്ടാക്കി തന്നെ വേറെ വലിയൊരു സ്ഥലത്തിലേക്ക് എത്തിക്കാനോ ശ്രമിച്ചിട്ടില്ല. അത് ശ്രമിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുമില്ല. അത് മനഃപൂർവ്വമല്ല, ഞാൻ എന്റെ പേഴ്സണലി ഞാൻ അങ്ങനെയാണ്. അതുകൊണ്ടാണ് അത് അതിൻ്റെ അത് യാതൊരു അഹങ്കാരവും ഇല്ല, ഒന്നുമില്ല, എനിക്ക് പറ്റുന്നില്ല, എനിക്കറിയില്ല.
എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് അങ്ങനെ എനിക്ക് കുറച്ചുകൂടി എക്സ്ട്രോവേർട്ട് ആകാമായിരുന്നു, എനിക്ക് കുറച്ചുകൂടി അങ്ങനെ പോകാമായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ?
ഇപ്പൊ ഇന്നും അറിയില്ല, ഈ നിമിഷം നമ്മൾ തമ്മിൽ സംസാരിക്കുന്നവരെയില്ല. സത്യത്തിലില്ല, എനിക്ക് എപ്പോഴും നല്ല ക്യാരക്ടേഴ്സ് ചെയ്ത് എന്റെ മലയാള സിനിമയിൽ എന്റെ കാലം കഴിയുമ്പോൾ ഒരു ഒരു മൂന്നാലഞ്ച് ക്യാരക്ടർ എടുത്ത് പറയണം, അത് മാത്രമേ എനിക്ക് ആഗ്രഹം.
തീർച്ചയായും, തീർച്ചയായും. എന്നാലും അടുത്ത കാലത്ത് മനോജ് കെ ജയൻ എന്നുള്ള പേര് ഇപ്പോൾ ഏറ്റവും അധികം വാർത്തകളിൽ കേട്ടത് മഞ്ജു വാര്യർ നൽകിയ ഒരു അഭിമുഖത്തെ തുടർന്നായിരുന്നു. സലാപത്തിന്റെ ഷൂട്ടിങ്ങിനിടയ്ക്ക് മഞ്ജു വാര്യരുടെ ജീവൻ രക്ഷിച്ചത് മനോജ് കെ ജയൻ ആയിരുന്നു എന്ന് മഞ്ജു വാര്യർ പറഞ്ഞ വാർത്തകൾ കേട്ടിരുന്നു. അതേക്കുറിച്ച് താങ്കളുടെ ഭാഗത്തുനിന്നുള്ള അഭിപ്രായമൊന്നും കേട്ടിരുന്നില്ല. അതിനുശേഷം എന്തായിരുന്നു അത്?
ആ സെയിം പരിപാടിയിൽ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ റിമി ടോമിയുടെ ഒന്നൊന്നും മുതൽ ഞാൻ
പറഞ്ഞിരുന്നു,
പറഞ്ഞു. അത് ജസ്റ്റ് ഒരു അതൊരു ജീവൻ രക്ഷിക്കൽ പരിപാടികളൊന്നും അല്ലായിരുന്നു. അത് അറിയാൻ സംഭവിച്ചതാണ്. ആ കുട്ടി മഞ്ജുവിന്റെ ആദ്യത്തെ സിനിമയായിട്ട് അവൾ കുറച്ച് ഓവറായിട്ട് അതിലേക്ക് ആ ക്യാരക്ടറിലേക്ക് ഇൻവോൾവ് ആയി എന്നുള്ളത് കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. അത് അങ്ങനെ ആവാൻ പാടില്ല, അതിനറിയില്ല. അത് ഫസ്റ്റ് ടൈം സിനിമയുടെ ചില ടെക്നിക്കാലിറ്റികൾ ഉണ്ടല്ലോ, അതിൽ അത് അറിയില്ലല്ലോ. അഭിനയിക്കുന്നു പറയുന്നു, ആ ട്രെയിനിന്റെ മുമ്പിൽ ചാടാൻ പോകുന്നു, വളരെ സീരിയസ്ലി താൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകുന്ന പോലെ പോകുന്നു എന്ന് മാത്രമേ ഡയറക്ടർ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഈ കുട്ടി റിയലി ആത്മഹത്യ ചെയ്യാൻ പോകുന്ന പോലെ ഫുൾ നമ്മുടെ എഫേർട്ട് അല്ലെങ്കിൽ നമ്മുടെ എനർജി എടുത്തു കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന ആൾക്കാർ കുഴഞ്ഞു പോകില്ല. കാരണം നമുക്കറിയാം, നമ്മള് കട്ട് പറഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കണം, നമ്മൾ അതിനുള്ള ആരോഗ്യം നമ്മൾ ഇതെടുക്കാവുള്ളൂ, ഫോഴ്സ് എടുക്കാവുള്ളൂ. ഇത് ഈ കുട്ടി ഫുൾ ടൈം ഫുൾ ആരോഗ്യത്തോടുകൂടി ഇങ്ങനെ ട്രെയിനടിയിലേക്ക് പോകാൻ ശ്രമിക്കുമ്പം നമുക്ക് പിടിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഒരു പെണ്ണിന്റെ ഒരു ഒരു ചില സമയത്ത് ആരോഗ്യത്തിന്റെ ഒരു അളവിൽ നമുക്ക് പുരുഷന്മാർക്ക് എത്താൻ പോലും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇത്രയും ഫോഴ്സ് കൊടുക്കുന്നത്. പക്ഷെ എങ്ങനെയോ ഞാൻ എന്റെ ഫുൾ ഫോഴ്സ് എടുത്ത് ഞാൻ നിർത്തിയത് കൊണ്ട് അന്ന് രക്ഷപ്പെട്ടു. മഞ്ജു പറഞ്ഞ വളരെ ശരിയാണ്, അത് അന്ന് ശരിക്കും ആള് പോകണ്ടായിരുന്നു. പിന്നെ ഞാൻ അത്രയും ഇത് പിടിച്ചു നിർത്തിയോണ്ട് നിന്നു. കാരണം ഒരു 10-48 ബോഗി പോണം, എന്നിട്ടാണ് ഞാൻ അടിക്കുന്ന ഷോട്ട്. അവിടെ വരെയാണ് ആ ഷോട്ട് വെച്ചിരിക്കുന്നത്, ഒറ്റ സിംഗിൾ ഷോട്ടാണ്, മൂന്ന് ക്യാമറയിൽ. അപ്പോൾ അത് തീരുന്നവരെ എന്റെ നെഞ്ചു പടക്കുകയായിരുന്നു, എങ്ങനെയെങ്കിലും ഈ ബോഗീസ് എല്ലാം തീർന്നു പോയാൽ മതിയായിരുന്നു. കാരണം അത് ഒരു ഭയങ്കര ടെൻഷൻ പിടിച്ച ഓർമ്മയാണ്, ഇപ്പോഴും ഓർക്കുമ്പോ ടെൻഷനാണ്.
നിങ്ങൾ തമ്മിൽ അതിനുശേഷം സംസാരിച്ചിട്ടുണ്ടോ അതേ കുറിച്ച് പിന്നീട് എപ്പോഴെങ്കിലും?
ഇല്ലില്ല, ഞാനതൊന്നും എടുത്തിടാറില്ല. എപ്പോഴും കണ്ടാൽ ഹായ് പറയും, ഞങ്ങളുടെ പഴയ ചില കോമഡികളൊക്കെ ഉണ്ട് അതൊക്കെ പറയും, അങ്ങനെയൊക്കെ സന്തോഷമായിട്ട് പറഞ്ഞു വരികയല്ലാതെ വേറെ ഒരു തരത്തിലുള്ള ആവശ്യമില്ലാത്ത സംസാരങ്ങളൊന്നും ഞാൻ ആരുമായിട്ടും അങ്ങനെ പുലർത്താറില്ല. അപ്പൊ അവരുടെ തന്നെ പേഴ്സണൽ മാറ്റേഴ്സ് ഉണ്ട്, അതൊന്നും ഞങ്ങൾ തമ്മിൽ സംസാരിക്കുക. അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് പോലും ഞാൻ അവരോട് കാണിക്കാറില്ല.
അല്ലെ, സ്വാഭാവികമായിട്ടും എന്തായാലും അത് ചോദിക്കുമ്പോൾ താങ്കളുടെ കൂടെ പേഴ്സണൽ കാര്യങ്ങൾ എനിക്ക് ചോദിക്കണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം ഒരു മാധ്യമപ്രവർത്തകൻ ഇതിൽ ചോദിക്കാതിരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിൽ ഒരു പക്ഷേ മലയാള സിനിമാ രംഗത്ത് ഒരു കുടുംബ വാർത്തകൾ ഏറ്റവും അധികം ചർച്ചയായത് ഒന്ന് താങ്കളുടേതാണ്, രണ്ടാമത് നമ്മൾ പറഞ്ഞതുപോലെ മഞ്ജുവാര്യരുടെ തന്നെയാണ്. ഈ സിനിമാ രംഗത്തുള്ള നിൽക്കുമ്പോഴുള്ള ഈ ചെളിവാരി അറിയൽ ഇപ്പോൾ വല്ലാതെ കൂടി വരുന്നുണ്ടല്ലോ അല്ലെ, എന്ത് തോന്നുന്നു അതിനെ കുറിച്ച്?
ചെളിവാരി അറിയൽ ഞാൻ ഒരിക്കലും ആ ആറ്റിറ്റ്യൂഡുള്ള ആളല്ല, ഞാൻ ചെയ്തിട്ടില്ല. എന്റെ മുൻ ഭാര്യ അങ്ങനെ പല സ്ഥലത്തും എന്നെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ, പല ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും ഒക്കെ പറഞ്ഞപ്പോഴൊക്കെ ഞാൻ സൈലന്റ് ആയിരുന്നു. കാരണം അതുകൊണ്ടൊരു ആഹ്ലാദം അവർക്ക് കിട്ടുന്ന കിട്ടിക്കോട്ടെ എന്നുള്ള മാത്രമേ എനിക്ക് താല്പര്യമുള്ളായിരുന്നു. അവരെപ്പോഴും സന്തോഷമായിരിക്കട്ടെ, അത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. ഇനിയിപ്പോ അവർ പത്രങ്ങളിലൂടെ ഇത് പറയുന്നുണ്ടോ ടിവിയിലൂടെ ഇത് പറയുന്നുണ്ടോ അവർക്കൊരു സന്തോഷം കിട്ടുന്നെങ്കിൽ അത് അവർക്ക് ഏറ്റവും ഗുണമാവട്ടെ എന്ന് മാത്രം ഞാൻ ചെയ്യും. പക്ഷെ ഞാനതിന്റെ വീണ്ടും ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ചെളിയെടുത്ത് അങ്ങോട്ട് എറിയാൻ ഞാൻ നിന്നിട്ടില്ല. എന്റെ കയ്യിലും ഒരുപാട് ചെളികളുണ്ട്, പക്ഷെ അതൊന്നും അത് പുറത്ത് അത് പബ്ലിക്കിൽ പറയേണ്ട കാര്യങ്ങൾ, നമ്മുടെ പേഴ്സണൽ നമ്മുടെ കുടുംബത്തിൽ നടന്ന കാര്യങ്ങളാണ്. അതൊന്നും പബ്ലിക്കിൽ പറഞ്ഞ് നമ്മൾ ഇതാവുന്നത് നമ്മൾ എന്റെ ഒരു കൾച്ചറിന്റെ ഭാഗമല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം അങ്ങനെ പറയുന്നത് ശരിയല്ല.
ഞാൻ ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ വർഷം അവസാനം ഇവിടെ ഓസ്ട്രേലിയയിൽ നമ്മുടെ എസ് ബി എസിന് നൽകിയ ഒരു അഭിമുഖത്തിലായിരുന്നു ഉർവശി വളരെയധികം ചില കാര്യങ്ങൾ പറഞ്ഞത്. ഒരു ആത്മകഥ എഴുതാൻ പോകുന്നു, അതിൽ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയുമെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം തന്നെ മദ്യപാനത്തെക്കുറിച്ച്, താങ്കളുടെ വീട്ടിൽ വന്ന ശേഷം താങ്കളാണ് ഉർവശിയെ ആദ്യമായി മദ്യപിക്കാൻ പഠിപ്പിച്ചത്, ആദ്യമായി ഒഴിച്ചു കൊടുത്തത്. താങ്കളുടെ വീട്ടിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുമായിരുന്നു, ആ സംസ്കാരമാണ് ഞാൻ പഠിച്ചത് എന്ന രീതിയിൽ പറയുകയുണ്ടായി. സ്വാഭാവികമായിട്ടും അന്ന് അതിന്റെ ഒരു മറുപടി താങ്കളോട് എപ്പോഴെങ്കിലും ചോദിക്കണം എന്നൊരാഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്താണ് താങ്കളുടെ ഭാഗം എന്നറിയാൻ വേണ്ടി.
അല്ല, അതൊക്കെ ഞാനിപ്പോ ആദ്യം പറഞ്ഞ ഉത്തരത്തിന്റെ ഒരു ഭാഗമാണ്, അതൊക്കെ ആഹ്ലാദത്തിന്റെ ഒരു ഭാഗമാണ്. അങ്ങനെ പറഞ്ഞ് മനുഷ്യനെ കരിവാരി തീർക്കുക എന്നുള്ളത് വെറും ഒരു ആഹ്ലാദത്തിന്റെ ഭാഗമായിരിക്കും, ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങളല്ല. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ ഈ പുതിയ കുടുംബം ഞാൻ ആരംഭിച്ചിട്ട് 6 വർഷമായി. ഇപ്പൊ എന്റെ ഭാര്യ ആശ ഇപ്പം കുടിച്ച് വഴി കൂടെ കിടക്കണമല്ലോ, അല്ലെങ്കിൽ എറണാകുളത്ത് MG റോഡ് വഴി നടക്കണമല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലബിൽ പോകണമല്ലോ. ഇല്ല, പോകുന്നില്ലോ. എന്റെ മകളെ ഞാൻ സുരക്ഷിതമായിട്ട് കുഞ്ഞാറ്റെ ഞാൻ മദ്രാസിൽ നിന്ന് കൊണ്ടുവന്നിട്ട് എന്റെ മകൾ ഏതെങ്കിലും ക്ലബുകളിൽ നടക്കുന്നുണ്ടോ? അവൾക്ക് 18 വയസ്സാവുന്നു. ഒന്നുമില്ലല്ലോ, അതൊക്കെ ഞാൻ വളർത്തുന്ന കുട്ടിയാണ്, അല്ലെങ്കിൽ ഞാൻ ഭരണം നടത്തുന്ന എന്റെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു അംഗം എവിടെങ്കിലും കുടിച്ച് വഴി കിടന്നതായിട്ടോ, അല്ലെങ്കിൽ കുടിച്ചിട്ട് ഏതെങ്കിലും ക്ലബുകളിലൂടെയോ മിഡ് നൈറ്റിലോ കറങ്ങുന്നതായിട്ടോ നിങ്ങൾ പറയൂ. അപ്പൊ അതിന് അതിന്റെ ലോജിക്ക് അതാണ്, അത്ര എനിക്ക് പറയാനുള്ളൂ.
തീർച്ചയായും കുഞ്ഞാറ്റ ഒരിക്കലും സിനിമയിലേക്ക് അയക്കില്ല എന്നും ഉർവശി പറയുന്നുണ്ടായിരുന്നു. അക്കാര്യത്തിൽ മനോജ് കെജിനും അതേ അഭിപ്രായം തന്നെയാണോ?
അല്ല, കുഞ്ഞാറ്റ അയക്കാന്നുള്ളത് അവരും ഞാനും അല്ല തീരുമാനിക്കേണ്ടത്, അത് കുട്ടിയാ തീരുമാനിക്കേണ്ടത്. മനസ്സിലായില്ലേ? ഒരിക്കലും ഞാൻ എന്റെ മോളെ ഒരിക്കലും ഞാൻ ഫോഴ്സ്ഫുള്ളി എന്റെ പ്രൊഫഷനിലേക്ക് ഇറങ്ങണം എന്ന് ഞാൻ പറയില്ല, അത് കുട്ടിയുടെ തീരുമാനമാണ്. ഇപ്പൊ ഞാനൊക്കെ എന്റെ തീരുമാനത്തിലാണ് ഞാൻ സിനിമയിൽ വന്നത്. ഓരോരുത്തർ ഇപ്പൊ ഇന്നത്തെ ജനറേഷൻ കുട്ടികളാണ്, അവരുടെ ഇഷ്ടത്തിന് എന്താണനുസരിച്ച് അവരെ വിടുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഉപദേശിക്കാം അവരെ, മോളെ അത് വേണ്ട, ഇല്ല ഇത് വേണ്ട എന്ന് പറയാം. അതല്ല എനിക്ക് പോണം അച്ഛാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അതിനെ തടുക്കാൻ പാടില്ല. അതാണ് ഒരു പുതിയ സിസ്റ്റം.
കുഞ്ഞാറ്റ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സിനിമയിൽ പോകണമെന്ന്?
ഇല്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല.
ഓക്കെ, തീർച്ചയായും. എന്തായാലും ഞാനത് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം SBS നോട് സംസാരിച്ചത് കൊണ്ടാണ്, അതുകൊണ്ട് തന്നെയാണ് താങ്കളോട് ഇപ്പോൾ ചോദിച്ചത്, മറ്റൊരു വിവാദത്തിന് വേണ്ടിയല്ല. എന്തായാലും സിനിമയിലേക്ക് തന്നെ തിരിച്ചു വരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, കാരണം നമുക്ക് ഇങ്ങനെ നിർത്തേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരുപാട് തമാശയുള്ള വേഷങ്ങൾ മറ്റും എല്ലാം ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു പൂർണ്ണ കൊമേഴ്സ്യൽ ചിത്രത്തിൽ ഒറ്റയ്ക്കുള്ള നായകനായി മനോജ് കെ ജയൻ വീണ്ടും എത്താമെന്ന പ്രതീക്ഷയുണ്ടോ?
ഇപ്പോൾ കൂടെ ഒന്ന് രണ്ട് സ്ക്രിപ്റ്റ് എന്റെ കയ്യിലുണ്ട്. ഞാനായിട്ട് മാറുന്നതാണ്, ഞാൻ പുറകോട്ട് മാറുന്നതാണ്. കാരണം ഞാനിപ്പോൾ ഒരു സേഫ് സോണിൽ പൊക്കോണ്ടിരിക്കുന്ന ഒരു ആക്ടറാണ്. ഞാൻ വെറുതെ പോയിട്ട് ഇപ്പോ ഒരു ഹീറോ ആയിട്ട് വരുമ്പോൾ അത് ആൾക്കാരെ എടുത്ത് ആഘോഷിക്കുകയും അത് അത് ഇദ്ദേഹം വീണ്ടും ഹീറോ ആയിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ കൂടുതൽ എക്സ്പെക്ടേഷൻ ആൾക്കാർ അതിൽ ആ സിനിമയോട് കാണുകയും അത് അതിൻ്റെ അകത്തുള്ള ചെറിയ കുറ്റങ്ങൾ പോലും വലിയ കുറ്റങ്ങളായിട്ട് മാറുകയും അത് ആ സിനിമയെ ചിലപ്പോൾ തൊലച്ചടുക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകാറില്ല. നമ്മൾ അത്ര ഷുവർ ബെറ്റ് ആയിട്ടുള്ള ഒരു ഒരു സ്ക്രിപ്റ്റ് വരുവാണെങ്കിൽ ചെയ്യുമെന്നല്ലാതെ ഒരു ഒരു 50% മനസ്സോടുകൂടി ഒരു നായക വേഷം ഇപ്പൊ രണ്ട് സ്ക്രിപ്റ്റ് വന്നിരിക്കുന്ന ഒരു 50% മനസ്സുള്ളൂ എനിക്ക്. അതുകൊണ്ട് ഞാനത് കമ്മിറ്റ് ചെയ്തിട്ടില്ല. അവരെന്റെ പുറകെ നിൽക്കുകയാണ്.
ഒരു കാര്യം ഒരു ആത്മാർത്ഥമായി പറയുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു അല്പം ഒരു ആത്മവിശ്വാസം ഇല്ലായ്മ ഇക്കാര്യത്തിൽ താങ്കൾക്കുണ്ടോ? ഞാനൊരു നടനായി നായകനായി എത്തുമ്പോൾ ജനങ്ങൾ സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ അത് താങ്കൾക്കുണ്ടോ?
അങ്ങനെ ഒരിക്കലും ഇല്ല. ഞാൻ എനിക്ക് വളരെ ക്ലീൻ ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ക്യാരക്ടർ ആണെങ്കിൽ അത് അത്തരം അല്ലാത്ത ക്യാരക്ടർ ആകുമ്പോൾ എനിക്ക് ആത്മവിശ്വാസം കുറവുണ്ട്. അല്ലാതെ തന്നെ ആക്ടർ വൈസ് എനിക്ക് ഒരു ആത്മവിശ്വാസം കുറവില്ല. പക്ഷെ എനിക്ക് കംഫർട്ടബിൾ ആവുന്ന ഒരു ക്യാരക്ടറും സിനിമയും അതിന്റെ തിരക്കഥാ രചനയും ആണെങ്കിൽ മാത്രമേ ഞാൻ പോവുള്ളൂ. അവിടെ എനിക്ക് എന്റെ ആത്മവിശ്വാസം വരുള്ളൂ. അല്ല വേറെ ആത്മവിശ്വാസം കുറവ് എനിക്കില്ല.
തീർച്ചയായും. എന്തായാലും എനിക്കിപ്പോൾ ഈ സംസാരിച്ചതെന്ന് തോന്നുന്നത് ഏറ്റവും അധികം സ്വയം തിരിച്ചറിയുന്ന സ്വന്തം കഴിവുകളും ലിമിറ്റേഷൻസും ഏറ്റവും അധികം തിരിച്ചറിയുന്ന ഒരു നടനാണ് മനോജ് കെ ജയൻ എന്നൊരു ഒരു ഇംപ്രഷനാണ് എനിക്കിപ്പോൾ ഈ ഒരു 15 മിനിറ്റ് സംസാരിച്ചതിൽ കിട്ടുന്നത്.
താങ്ക് യു സോ മച്ച്. ആ ഒരു നല്ല ഒരു ജെനുവിൻ ആയിട്ടുള്ള എന്നെ മനസ്സിലാക്കിയ ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു അഭിപ്രായം കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം.
തീർച്ചയായും. വളരെയധികം നന്ദി ഇത്രയും നേരം SBS മലയാളത്തോട് സംസാരിച്ചതിന്.
ഒരുപാട് സന്തോഷം. ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് SMA പ്രോഗ്രാമിനാണ്. SMA ഇവിടെ ഞാനൊരു അസോസിയേഷന്റെ ലോഞ്ചിൽ ഫസ്റ്റ് ടൈം പങ്കെടുക്കുകയാണ്. അല്ലാതെ പല അസോസിയേഷൻ 10 വർഷവും 20 വർഷമായിട്ടുള്ള അസോസിയേഷനിൽ പോയി പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ ഇത് ഇവര് പുതുതായിട്ട് തുടങ്ങിയത് ഒരു കൂട്ടം നല്ല ചെറുപ്പക്കാര് തുടങ്ങിയിരിക്കുന്ന ഒരു ഒരു അസോസിയേഷനാണ്. ഇവർ ചാരിറ്റി മുൻനിർത്തി, നന്മ മുൻനിർത്തി, സഹോദര്യം മുൻനിർത്തിയുള്ള ഒരു അസോസിയേഷനാണ്. ബ്രിസ്ബെയിനിലെ ഓരോ മലയാളികൾക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള ആശംസകൾ നേരുന്നു. എല്ലാം നന്നായിരിക്കട്ടെ, നല്ലതിനായിരിക്കട്ടെ. താങ്ക് യു സോ മച്ച്.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.